അവരെല്ലാവരും അത് ചെയ്യുമായിരുന്നു, ഇല്ലാ ബിലാൽ. എന്നാൽ ബിലാൽ ഒരിക്കലും പീഡനങ്ങൾ അങ്ങേയറ്റം അനുഭവിച്ചപ്പോഴും അദ്ദേഹം ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറമേക്ക് രക്ഷപ്പെടുന്നതിനു വേണ്ടി പോലും അദ്ദേഹം വാക്കുമാറ്റി പറഞ്ഞില്ല. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഫഇന്നഹു ഹാനത് അലൈഹി നഫ്സുഹു ഫില്ലാഹ്, ബിലാലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന് സ്വന്തം ശരീരം ഒന്നുമല്ലായിരുന്നു. ഫഅഖദൂഹു ഫഅഅതൂഹു ൽവിൽദാൻ, മുശ്രിക്കുകൾ ചിലപ്പോൾ ബിലാലിനെ മുശ്രിക്കുകളുടെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കും. ബിലാൽ അടിമയാണ്, കുട്ടികളുടെ കയ്യിൽ ബിലാലിനെ ഏൽപ്പിക്കും. ഫജഅലു യതൂഫൂന ബിഹി ഫീ ശിആബി മക്ക, അവരിങ്ങനെ ബിലാലിനെയും പിടിച്ച് മക്കയുടെ താഴ്വാരങ്ങളിലൂടെ നടക്കും. എന്നിട്ട് അവർ ഉപദ്രവിക്കും, കുറെ ആളുകൾ ഉപദ്രവിക്കും. കുട്ടികളുടെ കയ്യിൽ ബിലാലിനെ കളിപ്പാട്ടം പോലെ അവർ കൊടുക്കുമായിരുന്നു. മർദ്ദിച്ചതിന് ശേഷം, അവശനാക്കിയതിന് ശേഷം അദ്ദേഹം അപ്പോഴും പറയും, അഹദ് അഹദ്, അള്ളാഹു ഏകനാൻ, അള്ളാഹു ഏകനാൻ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയും. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ഉടമസ്ഥനായിരുന്ന ഉമയ്യത്ത് ഇബ്നു ഖലഫ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഉമയ്യ, ഉമയ്യത്ത് ഇബ്നു ഖലഫ് ബിലാലിനെ വെയിലത്ത് കൊണ്ടുപോയി നിർത്തും, എന്നിട്ട് ഉപദ്രവിക്കും. വെയിലത്ത് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തും, എന്നിട്ട് വലിയ പാറക്കല്ലെടുത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മേലെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ബിലാലിനെ ഉപദ്രവിച്ചുകൊണ്ട് ബിലാലിനോട് പറയാൻ പറയും, ലാത്തയാണ് റബ്ബ്. അപ്പോൾ അദ്ദേഹം ആവർത്തിച്ചു പറയും, അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവരോട് ചിലപ്പോൾ പറയും, വല്ലാഹി ലൗ അഅലമു കലിമതൻ ഹിയ അഗ്യദു ലക്കും മിൻഹ ലഖുൽതുഹ, ഇതിനേക്കാൾ ദേഷ്യമുണ്ടാക്കുന്ന വാക്ക് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ അതെന്ന് പറയുമായിരുന്നത്. അഹദ് എന്ന വാക്കിനേക്കാൾ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും വാക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വാക്ക് പറയുമായിരുന്നു എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവരുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു. ഈ സംഭവത്തിൽ അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ഉള്ള പാഠം എന്താണ്? ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നത് കൊണ്ട് അയാളുടെ ജീവന് ഭീഷണിയുണ്ട്, അയാളെ കൊലപ്പെടുത്തുമെന്ന് അയാൾ ഭയന്നാൽ, അത് അയാൾക്ക് ഉറപ്പായാൽ അയാൾക്ക് ഇസ്ലാം മറച്ചു വെക്കാം, ഇസ്ലാം പുറത്തേക്ക് പറയാതിരിക്കാം. അത് മറച്ചു വെക്കുന്നത് അയാൾക്ക് അനുവദനീയമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വാക്ക് പറയട്ടെ, അയാൾക്ക് സാധിക്കുന്നത് അയാൾ ചെയ്യട്ടെ. അയാൾക്ക് രഹസ്യമായി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അഞ്ചു വഖ്ത് അയാൾ നിസ്കരിക്കട്ടെ. അയാൾക്ക് അങ്ങനെ നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന അവസ്ഥയിൽ അയാൾ നിസ്കരിക്കട്ടെ. എങ്ങനെയാണോ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുക അങ്ങനെ നിസ്കരിക്കട്ടെ. അള്ളാഹുവിനോട് അയാൾ പ്രാർത്ഥിക്കട്ടെ അയാൾക്കൊരു എളുപ്പം കൊണ്ടുവരാൻ. ഒരിക്കലും ഒരാൾ പീഡനങ്ങളെ ഭയന്ന് ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല. ഇതാണ് സത്യമെന്ന് മനസ്സിലായാൽ ഇസ്ലാം സ്വീകരിക്കുക. കാരണം നീ ഇസ്ലാം സ്വീകരിക്കാതെ മരിച്ചാൽ നാളെ നരകത്തിലാണ്. ഈ ദീൻ, ഈ സത്യമായ ദീൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ സൃഷ്ടിച്ച റബ്ബ് അയച്ച ഈ ദീൻ അത് സ്വീകരിക്കാതെയാണ് നീ മരിച്ചത് എങ്കിൽ നീ നരകത്തിലാണ്, സംശയമില്ല. അതുകൊണ്ട് നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് നീ പറയുക. അള്ളാഹു നിന്നെ സംരക്ഷിക്കും, അള്ളാഹു നിനക്ക് കാവലേകും. നിനക്ക് സാധ്യമായത് നീ ചെയ്യുക. നിനക്ക് പരസ്യമാക്കാൻ സാധിക്കില്ലെങ്കിൽ നീ പരസ്യമാക്കേണ്ടതില്ല, നീ രഹസ്യമാക്കുക. ഈ ചരിത്രത്തിലൊക്കെ അതിന് പാഠമുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം പരസ്യമാക്കി. എന്നാൽ സഹാബികളിൽ പലരും ഇസ്ലാം പരസ്യമാക്കിയില്ലെന്ന് മാത്രമല്ല, ചിലർ പീഡനങ്ങളുടെ കാഠിന്യം കാരണത്താൽ ഇസ്ലാമിന് വിരുദ്ധമായി സംസാരിച്ചു. അവരാരും അതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അതുകൊണ്ട് നിനക്ക് സാധ്യമായ രൂപത്തിൽ നീ ദീൻ കൊണ്ട് നടക്കുക. ഇത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ബിലാലിനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ അബൂബക്കർ ഉമയ്യയോട് പോയി പറഞ്ഞു, നീ എനിക്ക് ബിലാലിനെ വിൽക്കുക. അങ്ങനെ അഞ്ചു ഊക്കയ്ക്ക്, അന്നത്തെ പണത്തിന്റെ കണക്കാണത്, അഞ്ചു ഊക്കയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനെ വാങ്ങിച്ചു. അപ്പോൾ ഉമയ്യ പറഞ്ഞു, നീ ഒരു ഒരു ഊക്കയെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഊക്കയൊക്കെ ഇവനെ വിളിക്കും, അത്ര എനിക്കിവിടെ അവന് ആവശ്യമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചു പറഞ്ഞു, നീ 100 ഊക്കയെ ചോദിച്ചാൽ ബിലാലിന് വേണ്ടി ഞാനത് തരും. നീ 5 ഊക്കയൊക്കെയാണ് എനിക്ക് വിറ്റത്, നീ 100 ഊക്കയെ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ 100 ഊക്കയെ ഞാൻ നിനക്ക് ബിലാലിന് വേണ്ടി തരാൻ തയ്യാറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുമായിരുന്നു, അബൂബക്കർ സയ്യിദുന, അബൂബക്കർ നമ്മുടെ നേതാവായിരുന്നു, അഅതഖ സയ്യിദന, നമ്മുടെ നേതാവിന് അദ്ദേഹമാണ് മോചിപ്പിച്ചത്, അദ്ദേഹം ബിലാലിനെയാണ് ഉദ്ദേശിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ അബൂബക്കറിന് മറ്റൊരു വലിയ പങ്കുള്ളത്, അദ്ദേഹം ധാരാളം പാവപ്പെട്ട ആളുകളെ, അടിമകളെ മോചിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം സ്വതന്ത്രനാക്കും, വലിയ പണം കൊടുത്തു വാങ്ങിക്കും, എന്നിട്ട് മോചിപ്പിക്കും. അബൂബക്കറിന്റെ പിതാവ് അബു ഖുഹാഫ, അദ്ദേഹം ഒരിക്കൽ അബൂബക്കറിനോട് പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ അടിമകളെ മോചിപ്പിക്കുന്നുണ്ട്, അവരിലെ വളരെ കെഴിവുകെട്ട ആളുകളെയാണ് നീ സ്വീകരിക്കുന്നത്, കുറച്ച് ശക്തിയുള്ള ആളുകളെ നീ വാങ്ങിച്ച് അവരെ മോചിപ്പിച്ചിരുന്നെങ്കിൽ മുശ്രിക്കുകളുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നെ കാത്തുരക്ഷിക്കാൻ അവരെ നിനക്ക് ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ അബതി ഇന്നി ഉരീദു മാ ഉരീദു ലില്ലാഹി അസ്സ വജൽ, ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല. സുബ്ഹാനല്ലാഹ്, ഇഖ്ലാസ് എത്രമാത്രം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. ഈ സംഭവത്താലാണ് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് അബൂബക്കറിന്റെ കാര്യത്തിൽ അവതരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽയുസ്ര. ആ തുടങ്ങുന്ന ആയത്തുകൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ അവതരിച്ച ആയത്തുകളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയ ആളുകൾ, സ്വതക്ക നൽകിയവർ, അവർക്ക് നാം എളുപ്പമാക്കി കൊടുക്കും. ആ സൂറത്ത് ഏതാണ്ട് മുഴുവനായി ചില ആയത്തുകൾ മാറ്റി നിർത്തിയാൽ അത് മുഴുവൻ അവതരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യത്തിലാണ്. ശരി സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പാഠമാകുന്ന വലിയൊരു പാഠമുണ്ട്. എന്താണത്? ചിലർ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഈ കണ്ട പീഡനമെല്ലാം അനുഭവിച്ചത്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യത്തിന്റെ ആളുകളാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ ആളുകളാണ്, അവരാണ് അള്ളാഹുവിന്റെ പാർട്ടി, അള്ളാഹുവിന് അവരെ സഹായിക്കാൻ കഴിയും. എന്തുകൊണ്ട് എന്നിട്ടും ഇത്ര കടുത്ത പീഡനങ്ങളും പ്രയാസങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു? അതിനുള്ള ഉത്തരം ഒരേ ഒരു ഉത്തരമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പ്രയാസങ്ങളും അനുഭവിക്കാതെ അവർ വിട്ടേക്കപ്പെടുമെന്നാണോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽകാദിബീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മുൻപുള്ളവരെ പരീക്ഷിച്ചിട്ടുണ്ട്, സത്യം പറഞ്ഞതാരാണ്, കളവ് പറഞ്ഞതാരാണ് എന്ന് അല്ലാഹുവിന് മനസ്സിലാകുന്നതിന് വേണ്ടി. ഈ പരീക്ഷണങ്ങളുടെ പിന്നിലുള്ള വലിയ ലക്ഷ്യങ്ങളിലൊന്ന് ആരാണ് സത്യം പറയുന്നവർ, ആരാണ് കളവ് പറയുന്നവർ എന്നത് വേർതിരിച്ചറിയലാണ്. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ, മക്ക കാലഘട്ടത്തിൽ മുനാഫിഖ് എന്ന് പേരുള്ള ഒരു വിഭാഗമേ ഇല്ല, കപടവിശ്വാസി എന്ന് പറയാവുന്ന ഒരാളുമില്ല, എല്ലാവരും മുഅ്മിനീങ്ങളാണ്, ഒരു സംശയവുമില്ല. കാരണം പരീക്ഷണത്തിന്റെ സന്ദർഭമാണ്, ആ സന്ദർഭത്തിൽ മുഅ്മിൻ മാത്രമാണ് ഉറച്ചു നിൽക്കുക. എന്നാൽ എളുപ്പമുണ്ടായപ്പോഴോ, അപ്പോൾ മുനാഫിക്കുകൾ വന്നു. അവരെ വേർതിരിച്ചു കാണിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവന്റെ സുന്നത്തുകളിൽ പെട്ടതാണ് ഈ പരീക്ഷണം. നിന്റെ ഈമാൻ സത്യമാണോ? നിനക്കത് പരീക്ഷിച്ചറിയണോ? ദുരന്തങ്ങളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നീ എങ്ങനെയാണ് എന്ന് നോക്കുക. നിന്റെ സത്യസന്ധത നിനക്ക് വേർതിരിച്ചറിയാൻ പറ്റും. പ്രയാസം മുന്നിൽ കാണുമ്പോൾ നീയും നിന്റെ ദീനും എങ്ങനെയാണ്, പ്രയാസം മുന്നിൽ കാണുമ്പോൾ നിന്റെ ഈമാൻ എങ്ങനെയാണ്, അള്ളാഹുവിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടും എന്ന് അനുഭവപ്പെടുമ്പോൾ എന്താണ് നിന്റെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വല്ലദീന ഖീല ലഹും ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖശൗഹും ഫസാദഹും ഈമാന. ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ, അവരോട് പറയപ്പെട്ടു, ഇന്നന്നാസ ഖദ് ജമഉ ലകും, ഇതാ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ ഒരുമിച്ചിരിക്കുന്നു, എല്ലാവരും നിങ്ങളെ കൊല്ലാൻ ഒരുമിച്ചിരിക്കുന്നു. സൂറത്തുൽ അഹ്സാബിൽ വന്ന ആയത്താണത്. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖശൗഹും, നിങ്ങൾ ജനങ്ങളെ പേടിക്കണം എന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി, വരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. പ്രയാസമുണ്ടാകുമ്പോൾ, പരീക്ഷണമുണ്ടാകുമ്പോൾ നീയും നിന്റെ ദീനും എങ്ങനെയാണ്? എളുപ്പങ്ങളിൽ ദീന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പലർക്കും സാധിച്ചേക്കാം, പ്രയാസമുണ്ടാകുമ്പോൾ നിന്റെ ദീൻ എങ്ങനെയാണ്? പലർക്കും പ്രയാസം ഉണ്ടാവേണ്ടതില്ല, പ്രയാസം ഒരു മൈലപ്പുറത്ത് എത്തിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ മതി അവൻ ദീന് പലതും ഉപേക്ഷിക്കും. എത്രയോ ആളുകളെ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. എന്തിനധികം പല ആളുകളും ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് എത്തിയാൽ അസ്സലാമു അലൈക്കും എന്ന വാക്ക് വരെ ഉപേക്ഷിക്കും, സലാം പറയില്ല. അവന് മുസ്ലിമുമായി ഇസ്ലാമുമായി ഒരു ബന്ധവുമുണ്ട് എന്ന് അവൻ ഒരിക്കലും തോന്നിപ്പിക്കുകയില്ല. ദീനിനെ അവൻ അകലേക്ക് വലിച്ചെറിയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിച്ച സ്വഭാവങ്ങളിൽപ്പെട്ടതേയല്ല. ശരി, അപ്പോൾ ഈ പാഠം ഈ സംഭവങ്ങളിലെല്ലാം ഉണ്ട്. നമ്മുടെ മുൻഗാമികൾ അവർ അനേകം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇസ്ലാം അതിൽ ഉറച്ചു നിന്നത്. ശരി, ഈ പ്രയാസങ്ങൾ അത് അവക്കിടയിൽ അവ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഹാബികളിലെ ആലിമാണ് അദ്ദേഹം, അദ്ദേഹം സഹാബികളോടൊപ്പം ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരിൽ ചിലർ പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് പരസ്യമായി ഖുർആൻ കേൾപ്പിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത്? പരസ്യമായി അവരെ ഖുർആൻ കേൾപ്പിക്കാൻ, ഇതുവരെ ഖുർആൻ പരസ്യമായി പാരായണം ചെയ്തിട്ടുള്ളത് റസൂലുള്ള മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ളവരായിരുന്നു. സഹാബികളിൽ ഒരാളും ഇതുവരെ ഖുർആൻ പരസ്യമായി ഓതിയിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിൽ വളരെ ളഈഫാണ്, വളരെ ദുർബലനാണ്, ശാരീരികമായും ദുർബലനാണ്, മക്കയിലെ മുശ്രിക്കുകൾക്കിടയിൽ മക്കാർക്കിടയിലും ദുർബലനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായിരിക്കണം, അദ്ദേഹത്തിന്റെ കാല് വളരെ നേർത്തതായിരുന്നു. ഒരിക്കൽ റസൂലുള്ളക്ക് വേണ്ടി അറാഖ് പൊട്ടിക്കാൻ അദ്ദേഹം ഒരു മരത്തിന്റെ മുകളിൽ കയറി, അപ്പൊ കാലിങ്ങനെ പുറത്തേക്ക് കാണാൻ കണ്ടു. അപ്പൊ സഹാബികൾ ചിരിച്ചു. റസൂലുള്ള ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ലിഖിഫത്തി റിജ്ലൈ, ഇബ്നു മസ്ഊദിന്റെ കാല് വളരെ ചെറുതാണ്, അത് കണ്ടപ്പോൾ ചിരിച്ചു പോയതാണ്. വളരെ ചെറിയ കാല്, വളരെ ദുർബലനായിരുന്നു അദ്ദേഹം, ശക്തിയില്ലായിരുന്നു. അദ്ദേഹം അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആ കാലുകൾ നാളെ പരലോകത്ത് ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടായിരിക്കും. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ആ രണ്ട് കാലുകൾക്ക് ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന ഞാൻ റെഡിയാണ്, ഞാൻ അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇബ്നു മസ്ഊദ് നീ അവരുടെ പോയി കഴിഞ്ഞാൽ നിന്റെ കഥ കഴിയും, കുറച്ച് സ്ഥാനവും മാനവും ആളുകൾക്കിടയിൽ ആദരവുമുള്ള ഏതെങ്കിലും ഒരുത്തനെ പറഞ്ഞയക്കണം, എന്നെ പറഞ്ഞയച്ചാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അവൻ എന്നെ സംരക്ഷിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുറൈശികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെന്നു, ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നു. എന്നിട്ട് അദ്ദേഹം ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് അദ്ദേഹം പാരായണം ചെയ്തു. മക്കയിലെ മുശ്രിക്കുകൾ ആദ്യമായാണ് ഇത് കേൾക്കുന്നത്. അവരത് കേട്ടപ്പോൾ, എന്താണ് ഇബ്നു മസ്ഊദ് ചൊല്ലുന്നത് എന്നവർ കുറച്ചു നേരം ചിന്തിച്ചു പോയി. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി, ഇബ്നു മസ്ഊദ് മുഹമ്മദിന്റെ ഖുർആനാണ് ഓതുന്നത്. അവർ അദ്ദേഹത്തിന്റെ മേൽ ചാടി വീണു, അദ്ദേഹത്തെ ഉപദ്രവിച്ചു, അടിച്ചു തൊഴിച്ചു. അങ്ങനെ ചോര മുഖത്തൊന്നാകെ ചോര പുരണ്ട അവസ്ഥയിൽ ഇബ്നു മസ്ഊദ് സഹാബികൾക്കിടയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇബ്നു മസ്ഊദ് നിന്നോട് ഞങ്ങൾ അപ്പളെ പറഞ്ഞതേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നാളെയും അവരുടെ അടുക്കൽ ചെല്ലും, രാവിലെ തന്നെ ഇനിയും ഞാൻ ചെല്ലും. ഇപ്പോൾ ഖുറൈശികളോട് എനിക്ക് തോന്നുന്ന നിന്ദ്യത അത് എനിക്കിതിനു മുൻപ് തോന്നിയിട്ടില്ല, അവരിത്ര ചെറുതാണ് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. സുബ്ഹാനല്ലാഹ്. അവർക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും അവരുടെ ഈമാൻ ശക്തമാക്കുകയാണ് ചെയ്തത്. സഹോദര, പ്രയാസങ്ങൾ പടിവാതിൽക്കലെത്തിയിട്ടുണ്ട് എന്ന് നമ്മളിൽ പലരും വിചാരിക്കുന്ന ഈ ഒരു സന്ദർഭം നമ്മെ മുസ്ലിമീങ്ങളെ, ദീനിൽ ഉറച്ചു നിൽക്കുന്നവരെ, മറ്റു സമുദായങ്ങൾ ഉഴുങ്ങിക്കളയുമോ എന്ന് നമ്മളിൽ ചിലരെങ്കിലും ഭയക്കുന്ന ഈ സന്ദർഭം, ഈ സമയത്ത് നാം ഈ കഥകൾ ഓർക്കേണ്ടതുണ്ട്. നമ്മളിത് വീണ്ടും കൊണ്ട് വായിക്കേണ്ടതുണ്ട്. നമുക്ക് നിങ്ങൾ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തകർക്കാൻ ശ്രമിച്ച ദീനാണിത്. ആ ദീനിന്ന് എവിടെയാണ്? ആ ദീനിന്റെ ആളുകൾ ഇന്ന് എവിടെയാണ്? അള്ളാഹു കഴിവുള്ളവനാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തന്നെ കാത്തുരക്ഷിക്കാൻ. ഈ കഥകൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ പെട്ടതാണ് അത്. അല്ലെ, ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലായി കാരണങ്ങളില്ലാതെ, ന്യായമായ ഒരു വിഷയവുമില്ലാതെ എത്രയോ ആളുകൾ, ജനക്കൂട്ടങ്ങൾ ആളുകളുടെ മർദ്ദനങ്ങൾക്ക് വിധേയരാകുന്ന ചിത്രങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട സംഭവങ്ങളാണിത്. ഇവരെ ഇജ്ജത്തുള്ളവരാക്കിയ റബ്ബിന് നമ്മെ ഇജ്ജത്തുള്ളവരാക്കാൻ പ്രയാസമില്ല. അവരെണ്ണത്തിൽ കുറവായിരുന്നു സഹാബികൾ, എന്നിട്ട് അള്ളാഹു അവരെ ലോകത്തിന്റെ നേതാക്കന്മാരാക്കി. നമ്മളെണ്ണത്തിൽ കൂടുതലാണ്. നാം ദീനിലേക്ക് മടങ്ങിയാൽ അള്ളാഹുവിന് നമ്മെ കഴിഞ്ഞുപോയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നത് പ്രയാസമുള്ള കാര്യങ്ങളിൽ പെട്ടതേയല്ല. സഹോദരങ്ങളെ, അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഈ പ്രയാസങ്ങൾ, നാം ഈ കേട്ട പ്രയാസങ്ങൾ, ഇതെല്ലാം അനുഭവിക്കുന്ന വേളയിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ തണലിൽ ഇങ്ങനെ റസൂലുള്ള കിടക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേൽമുണ്ട്, അവിടുത്തെ മേൽത്തുണി അതിങ്ങനെ തലയണിയാക്കി കഅബയുടെ തണലിൽ ഇങ്ങനെ കിടക്കുകയാണ്. സഹാബികളിൽ ചിലർ ചുറ്റുമുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഖബ്ബാബ് ചോദിച്ചു, യാ റസൂലുള്ളാഹ് അലാ തദ്ഉ ലനാ, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അലാ തസ്തൻസിറു ലനാ, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നില്ലേ? അള്ളാഹുവിനോട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ആരാണ് ഖബ്ബാബ്? സഹാബികളിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച അദ്ദേഹം. അദ്ദേഹത്തെക്കാൾ പ്രയാസം അനുഭവിച്ച മറ്റൊരു സഹാബിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, കാന റജുലു ഫീമൻ കാന ഖബ്ലകും യുഹ്ഫറു ലഹുൽ ഫിൽ അർദ്, നിങ്ങളിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചിലർ, അവരിൽ ചിലർക്ക് മുൻഗാമികളിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരിൽ ചിലർക്കു വേണ്ടി കുഴികൾ കുഴിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിയിൽ ആളുകൾ കുഴിയുണ്ടാക്കും. ഫയുജഅലു ഫീഹ, എന്നിട്ട് ആ മനുഷ്യനെ, മുസ്ലിമിനെ കൊണ്ടുപോയി ആ കുഴിയിലിടും. ഫയുജാഉ ബിൽ മിൻശാർ ഫയുദഉ അലാ റാസിഹി ഫയുഷഖു ബിസ്നതൈൻ, അവന്റെ തലയുടെ മുകളിൽ അവർ അവരുടെ ആയുധം കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ആ ഈർച്ചവാളുകൊണ്ട് അവന്റെ ശരീരം രണ്ടായി മുറിച്ച് രണ്ടു ഭാഗത്തേക്കായി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കുഴി അവർ മൂടിയിട്ടിട്ടുണ്ട്. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനി, അതൊന്നും അവരുടെ ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. ആ അവസ്ഥയുണ്ടായി, കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ കൊണ്ടുപോയി അവരുടെ തലയുടെ നടുവിൽ കൊണ്ടുപോയി ഈർച്ചവാളുകൊണ്ട് മുറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രണ്ട് കഷ്ണമാക്കി അവരെ കുഴിച്ചിട്ടിട്ടുണ്ട്. വയുംഷത്തു ബി അംഷാത്തിൽ ഹദീദ്, അവരുടെ ശരീരത്തിൽ അവർ ചീർപ്പുകൾ കൊണ്ട്, ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അവരുടെ ശരീരത്തിൽ ഇറച്ചികൾ വാരിയിട്ടുണ്ട്. വമദൂന ലഹ്മിഹി മിൻ അദ്മിൻ ഔ അസബ്, അവരുടെ ശരീരത്തിലുള്ള എല്ലിന്റെ മുകളിൽ ആ ഈർച്ചവാളുകൾ കൊണ്ട് അവർ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് എല്ലിന്റെ മുകളിൽ മാന്തിയിട്ടുണ്ട്. അവരുടെ നരമ്പുകൾ ആ ചീർപ്പുകൾ കൊണ്ട് അവർ വലിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനി, അത് അവരുടെ ദീനിൽ നിന്ന് അവരെ പിന്നോട്ടാക്കിയിട്ടില്ല. വല്ലാഹി, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അല്ലാഹു സത്യം, ലയുതിമ്മന്ന ഹാദൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ അതിന്റെ കാര്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്ത യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത്. അങ്ങനെ നാളെ ഒരു ദിവസം വരും സൻആയിൽ നിന്ന് ഹദറമൗത്തിലേക്ക് ആളുകൾക്ക് ഭയക്കാതെ പേടിക്കാതെ ഒരാളെയും ഭയക്കാതെ സനഅയിൽ നിന്ന് ഹദറമൗത്ത് വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന നിർഭയത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. വലാകിന്നകും തസ്തഅജിലൂൻ, എന്നാൽ ഖബ്ബാബ് വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ്. യാ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹ് എങ്ങനെയാണ് ഖബ്ബാബിനോടത് പറയാൻ കഴിയുന്നത്? വലാകിന്നകും തസ്തഅജിലൂൻ, ഖബ്ബാബ് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മാംസം ഉരുകി വീണുകൊണ്ടാണ് അദ്ദേഹം കിടന്ന തീ കനലുകൾ കെട്ടുപോയത്. ആ ഖബ്ബാബിനോട് റസൂലുള്ള പറഞ്ഞ വാക്കാണിത്, വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ്. മുസ്ലിമീങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളെ, ഖബ്ബാബിന്റെ വാക്കുകളോട് റസൂലുള്ള പ്രതികരിച്ചത് ഇപ്രകാരമാണെങ്കിൽ എന്താണ് നമ്മളിൽ പലരുടെയും പ്രവൃത്തികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുക? നമുക്ക് നിസ്കരിക്കാൻ അനുവാദമുണ്ട്, നമുക്ക് ഇസ്ലാമനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചിലർക്ക് അവർ പറയുന്നത് ഇവിടെ ഇതാ നമ്മുടെ സമൂഹം, ഇവിടെ നാം വാളെടുത്തിറങ്ങേണ്ടതുണ്ട്, ആയുധമെടുത്തിറങ്ങേണ്ടതുണ്ട്, എവിടെയോ ഈ നാടിന്റെ മുക്കിലും മൂലയിലും എവിടെയെങ്കിലും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ മുന്നിൽ കാണിച്ചുകൊണ്ട് അവർ ക്ഷണിക്കുന്നത് വാളെടുക്കാനാണ്, ആയുധമെടുക്കാനാണ്. ഇതാ സഹോദര, റസൂലുള്ളാഹിക്ക് ഇസ്ലാമിക ഭരണമില്ലാത്ത കാലഘട്ടത്തിൽ അവിടുന്ന് മക്കയിൽ ജീവിച്ച ജീവിതമാണിത്. പീഡനങ്ങൾ അനേകം അനുഭവിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ച ഖബ്ബാബിനോട് റസൂലുള്ള പറഞ്ഞ മറുപടി വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തു പീഡനമാണ് അനുഭവിച്ചത്, എന്തു പ്രയാസമാണ് അനുഭവിച്ചത്, നമ്മുടെ തിരക്ക് എത്രമാത്രം ധൃതിയുള്ളതായിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.